നമസ്കാരം. ശ്രീമതി താര രാജ്കുമാറിന് എസ് ബി എസ് റേഡിയോയിലേക്ക് സ്വാഗതം.
എന്റെയും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.
4 വയസ്സിൽ തുടങ്ങിയ നൃത്തത്തോടുള്ള അഭിരുചിക്ക് ഇപ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾ പിന്നിട്ടല്ലോ. ഈ രംഗത്തേക്ക് കടക്കുവാനുണ്ടായ സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഈ 4 വയസ്സിലൊക്കെ നൃത്തം ആരംഭിക്കണമെങ്കിൽ ആ കലയിൽ ഇഷ്ടമുള്ള അമ്മയും അച്ഛനും വേണം, അല്ലെങ്കിൽ മുത്തശ്ശി. എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അച്ഛന്റെ ഫാമിലിയും ഒക്കെ അതെ വളരെ ഇൻവോൾവ് ആണ് സകല കലകളിലും. എന്റെ അച്ഛന്റെ പേര് ശ്രീ ടി എം ബി നെടുങ്ങാടി. കലയിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. എവിടെ ചെന്നാലും ഒരു കഥകളി സെന്റർ തുടങ്ങും. കൊച്ചിയിൽ കഥകളി സെന്റർ തുടങ്ങിയത് അച്ഛനാണ്. അതേമാതിരി ഡൽഹിയിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി തുടങ്ങിയതും അദ്ദേഹമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 70 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കലാമണ്ഡലം ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ആ കലയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. കലയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുക എന്നുള്ളതല്ല യോ എയിം. എയിം എന്താ? അറിയണം, അതിനെപ്പറ്റി അറിവ് വേണം. നമ്മുടെ കലകളെ പറ്റി അറിഞ്ഞാലേ നമ്മുടെ കൾച്ചറിനെ പറ്റി അറിയുള്ളൂ. ഒന്നെങ്കിൽ വേദം പഠിക്കണം, അല്ലെങ്കിൽ കല പഠിക്കണം. എന്താ 5-ാമത്തെ വേദമാണ് കല. ഈ അറിവിന് വേണ്ടിയാണ് എന്നെ ഡാൻസിന് ചേർത്തത്. എനിക്ക് അതിന് അഭിരുചി ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല.
വിവാഹത്തിന് ശേഷം വിദേശത്താണല്ലോ സ്ഥിരതാമസമാക്കിയത്. ഭാരതീയ ശാസ്ത്രീയ നൃത്തത്തിലൂടെ ഭാരതത്തിന്റെ സംസ്കാരം ലോകമെമ്പാടും എത്തിച്ചപ്പോൾ ഈ ഷഫിൾ ഡാൻസും ബോൾ ഡാൻസും മാത്രം കണ്ട് ശീലിച്ച വിദേശ രാജ്യങ്ങൾ നൽകിയ സ്വീകരണം എങ്ങനെയായിരുന്നു?
എന്തോ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം എന്ന് പറയാം. എവിടെ കല കൊണ്ടുപോയാലും അതിന് അഭിരുചിയുള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ സാധിച്ചു. അപ്പോ ഇംഗ്ലണ്ടിൽ പോയപ്പോ ഞാനത് പെർഫോം ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവിടെ ചെന്നിട്ട് ഒരു 6-7 മാസത്തിന്റെ ഉള്ളിൽ അവിടെ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ മെയിൻ ഡാൻസ് ക്രിട്ടിക്സ് ഡോക്ടർ സുനിൽ കൊട്ടാരി അവിടെ എത്തി. എന്നോട് പറഞ്ഞു, എന്താ ഈ വീട്ടിലിരിക്കണം, പെർഫോമൻസ് ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് അവിടുത്തെ ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തു. ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ അവിടുത്തെ മേജർ പെർഫോമൻസസ് ഓഫ് ഫെസ്റ്റിവൽസ് ഞാൻ ചെയ്യാൻ തുടങ്ങി. ആ അഭിരുചിയുള്ള ആൾക്കാരെ കണ്ടുകിട്ടുക എന്നുള്ളത് ദൈവാധീനാണ്. അത് സാധിച്ചു. ഒരു അക്കാഡമി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതും വളരെ യങ് ഏജിൽ. അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശാൻ കലാമണ്ഡലം കൃഷ്ണനായർ അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്തത് എന്റെ ക്ലാസ്സസ് ലണ്ടനിൽ. അദ്ദേഹത്തിന്റെയും ബാക്കിയുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരുകാരണന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. അതേമാതിരി ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഈ പേരോടുകൂടി വന്നത് കാരണം, ഓസ്ട്രേലിയയിൽ ഒരു ഗുണമുണ്ടല്ലോ, ഇംഗ്ലണ്ടിൽ പേരിട്ട് ഓസ്ട്രേലിയയിൽ വന്നാൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും, അംഗീകാരം ഉണ്ട് അതിന്. അപ്പൊ ഇവിടെ വന്നിട്ട് 83 ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യൻസ് ടു പെർഫോം ഇൻ ദി ആർട്ട് സെന്റർ ഹിയർ, സിഡ്നിയിലെ ഓപ്പറ ഹൌസിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അതോടുകൂടി ഡാൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കല നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യല്ല, ഏത് കരയിൽ വന്ന് അടുക്കണു ആ കരയിലുള്ള സിവിലൈസേഷൻ കൾച്ചറോടുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യണം. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദി കീ ടു ഗെറ്റിംഗ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ വർക്ക് യു ഡു.
2009 ഗവർണർ ജനറലിന്റെ പക്കൽ നിന്നും നാട്ടിലെ പത്മശ്രീക്ക് തുല്യമായ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ എന്ന ബഹുമതി രാജ്യം സമ്മാനിച്ചത് കലാരംഗത്തുള്ള ഏതൊക്കെ സംഭാവനയെ മാനിച്ചാണ്?
ഈ അംഗീകാരം കിട്ടിയത് ഐ എം വെരി ഓണർഡ്. വളരെ കുറവ് ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ പെർഫോമിംഗ് ആർട്സിൽ കൊടുക്കാറുള്ളൂ. സാധാരണ കമ്മ്യൂണിറ്റി വർക്കിനാണ്, നോൺ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർക്ക് ഓർഡർ ഓഫ് ഓസ്ട്രേലിയ കിട്ടാറുണ്ട്. I'm truly humbled that the government of Australia has given me the Order of Australia. ഇങ്ങനെ ഒരു ബിരുദം എനിക്ക് തന്നതിൽ, നമ്മളുടെ കലയെ റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതിൽ കൂടി എനിക്ക് വളരെ ഒരു ചരിതാർത്ഥ്യം ഉണ്ട്. ഇങ്ങനെ ഒരു ഓണർ ഡാൻസിൽ കിട്ടണമെങ്കിൽ വെറും ഒരു നൃത്തകല ഇവിടെ വന്ന് പഠിപ്പിച്ച് ചെയ്യുന്നത് പലരും ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു തിങ്ക് ബിയോണ്ട് ദാറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റിവിറ്റി ആൻഡ് ലാറ്ററൽ തിങ്കിങ്. അപ്പൊ ഇവിടുത്തെ കൾച്ചറായിട്ട് കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഒരു സംതിങ് എൻ ആർട്ട് ഫോം ഓർ എ പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഓഫ് റെലവൻസ് ടു ബോത്ത് ദ കമ്മ്യൂണിറ്റീസ്, അങ്ങനെയുള്ളത് നോക്കി കണ്ടുപിടിച്ചെടുത്ത് അതിൽ വർക്ക് ചെയ്തിട്ട് ചെയ്യണം. അതിന് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അക്കാഡമിക്കായിട്ട് മോനാഷ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കാവുന്നതായിട്ട് ന്യൂ ഡാൻസ് ഫ്രം ഓൾഡ് കൾച്ചേഴ്സ് എന്നുള്ള കല, നൃത്തകലയെ ബേസ് ചെയ്തിട്ട്, പക്ഷെ യു ഓൾസോ ബ്രിങ് ഇൻ ദ കൾച്ചറൽ ഹിസ്റ്ററി, ആന്ത്രപ്പോളജി, അങ്ങനെയൊക്കെ ആസ്പെക്ട്സ് കൊണ്ടുവന്നിട്ട് ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ പലതും പുതുമയോടുകൂടി ആലോചിച്ചുണ്ടാക്കിയതിനായിരിക്കണം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക.
ഒരു ഓസ്ട്രേലിയൻ പൌരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണല്ലോ രാജ്യം സമ്മാനിച്ചത്. ഇതുപോലെ മറ്റേതെങ്കിലും ബഹുമതി ലഭിച്ചിട്ടുണ്ടോ?
ബാക്കി കിട്ടിയ അവാർഡ്സിൽ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഓർഡർ ഓഫ് ഓസ്ട്രേലിയ കിട്ടുന്നതിന്റെ മുമ്പേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബഹുമതി എനിക്ക് കിട്ടിയത്, വൺ ഓഫ് ദി 200 വിമൻ ഷേപ്പിംഗ് ദ നേഷൻ എന്ന് പറഞ്ഞിട്ട് വിക്ടോറിയൻ പാർലമെന്റിൽ വെച്ചിട്ട് ഓണർ ചെയ്തു. 200 കൊല്ലത്തിൽ ഈ ഓസ്ട്രേലിയയുടെ ഡെവലപ്മെന്റിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള 200 സ്ത്രീകളിൽ ഒന്നായിട്ട് എന്നെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ വലിയ ബഹുമതിയായിട്ട് എനിക്ക് തോന്നി.
പ്രമുഖ നർത്തകി താരാ രാജ്കുമാറുമായി സാൽവി മനീഷ് നടത്തുന്ന അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
ഈ അടുത്തിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചണ്ടാലികയെ ആസ്പദമാക്കി നടത്തിയ കലാവിരുന്ന് ഓസ്ട്രേലിയ ഒട്ടുക്ക് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നല്ലോ. ആ സംരംഭത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ?
ഇവിടെ ഒരു 2 കൊല്ലമായിട്ട് ഓസ്ട്രേലിയ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ടല്ലോ, അറിയാലോ. അതിന്റെ ഡയറക്ടർ പ്രൊഫസർ അമിതാഭ് മട്ടു എന്നെ ഇൻവൈറ്റ് ചെയ്തു ഒരു ടെഗോസ് വിഷൻ ആൻഡ് എ പോയട്രി ഓഫ് ഇന്ത്യ എന്നുള്ള മാതിരി ഒരു 1 മണിക്കൂറിന്റെ പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ ഒരു ടെഗോർ സെന്റർ സപ്പോർട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ട് കൂടി ഓസ്ട്രേലിയയിൽ സ്പെസിഫിക്കലി മെൽബണിൽ ദ ടെഗോർ സെന്റർ തുടങ്ങാനുള്ള ഒരു സംരംഭം ആയത് കാരണം ടെഗോറിനെ പറ്റി ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അതിൽ അരമണിക്കൂർ ചണ്ടാലികയുടെ സീൻസ് ചെയ്തിട്ടുണ്ട്, അത് പക്ഷെ കണ്ടംപററി ഫോം ആയിട്ടാണ്. പിന്നെ അരമണിക്കൂർ ചെയ്തത് ഇവിടെ അഡലേഡിൽ ഒരു ഓസ്ട്രേലിയൻ പോയറ്റ് ഉണ്ട്, കെൽവിൻ ബ്രൌൺ. പോയട്രി ഒക്കെ എഴുതിയിരിക്കുന്നത് ഇന്ത്യയെ പറ്റിയും ടെഗോറും ശാന്തിനികേതനും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് 4 ഇംഗ്ലീഷ് പോയിംസ് എടുത്ത് അതിൽ മ്യൂസിക് ഇട്ട് കണ്ടംപററി ഡാൻസ് ഫോംസ് ഡെവലപ്പ് ചെയ്തു ഞങ്ങള്, ഞാനും എന്റെ കമ്പനിയും ആൻഡ് ഇൻവൈറ്റഡ് ആർട്ടിസ്റ്റ്. പിന്നെ അരമണിക്കൂർ ചെയ്തത് ചണ്ടാലികയിലെ ടെഗോറിന്റെ അതേ ലൈൻസ് എടുത്ത് ബംഗാളിയിൽ നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ബേസ് ചെയ്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. അത് കാരണം ഡാൻസ് ഫോമിന് കുറച്ചും കൂടി ഫോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, എന്തുകൊണ്ട് ഓസ്ട്രേലിയൻ ഓഡിയൻസിന് മനസ്സിലാവത്തക്കവണ്ണം അത് പ്രസന്റ് ചെയ്തു വിത്ത് വിഷ്വൽ ബാക്ക്ഗ്രൗണ്ട്സ്.
നൃത്തരംഗത്ത് സജീവമായപ്പോൾ ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ മറ്റു ചില നർത്തകിമാരെ പോലെ സിനിമാ ലോകത്തേക്കോ അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്കോ കടക്കുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു?
നിങ്ങൾ പറയുന്ന നാടും എന്റെ ചെറുപ്പപ്രായത്തിലുള്ള നാടും വളരെ വ്യത്യാസമാണ്. അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ മാതിരിയല്ല. വാസ്തവം പറയച്ചാൽ മഹാകവി വെള്ളത്തോളിന്റെ മകൻ ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വരികയുണ്ടായി. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും കുട്ടികൾ സിനിമയിൽ പോയില്ല എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തന്നെ എന്നെ അയക്കും എന്നുള്ളത് സംശയമായിരുന്നു. ഒരു ക്ലാസിക്കൽ നൃത്തം പഠിച്ചെടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് അറിവിന് വേണ്ടിയാണ്, അല്ലാണ്ട് പെർഫോമൻസിന് വേണ്ടിയല്ല. അതേമാതിരി സിനിമയിൽ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ മാതിരി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ല അന്നത്തെ. അപ്പോ അതൊരു ഓപ്ഷൻ ആയിരുന്നില്ല. അതിലും അധികം ഇമ്പോർട്ടന്റ് ആയിരുന്നു പഠിച്ച് കല്യാണം കഴിച്ചു പോവുക എന്നുള്ളത്.
നന്ദി ശ്രീമതി താരാ രാജ്കുമാർ.
SBS ശ്രോതാക്കൾക്കും സെൽവിക്കും എന്റെ വളരെ വളരെ നന്ദി.